Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സദാപ്രത്യക്ഷമായിരിക്കുന്നതിന് എങ്ങനെയാ ആവശ്യം എന്ന് പറയാൻ പറ്റും? അതൊരിക്കലും ആവശ്യം അല്ല. അതാവശ്യമാണെങ്കിൽ ജഗതാന്ത്യം എന്ന് പറയുന്ന ദോഷമാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. പിന്നെ അന്ധകാരം മാത്രം. ഉള്ളിലെ ബോധം സ്ഫുരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? സങ്കല്പിക്കാൻ കഴിയത്തില്ല. അതിന് ജഗതാന്ത്യം എന്ന് പറയുന്നു. ജഗതാന്ത്യം എന്ന് പറഞ്ഞാൽ ആ സങ്കല്പിക്കാൻ യാതൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ. ഉറക്കം പോലെ എന്നേ പറയാൻ പറ്റും. ഉറക്കമൊന്നും പറയാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ പറ്റും. ആ ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ഉണർവില്ല. ഉണരാനൊന്നും ശേഷിക്കത്തില്ല. സർവശൂന്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലെ സങ്കല്പിക്കാനേ പറ്റും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ ഒരവസ്ഥയായിപ്പോവും. ഈ സ്ഫുരണം ഉണ്ടാകാതിരുന്നാൽ, അഹം അനുഭവം ഉണ്ടാകാതിരുന്നാൽ. അതുകൊണ്ട് പ്രത്യേകാത്മാവ് സർവപ്രത്യക്ഷമാണ്, അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. അപരോക്ഷത്വച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി. ഈ പ്രത്യേകാത്മാവ് അത്യന്തം അപരോക്ഷമാണോ സർവപ്രത്യക്ഷമാണോ? സദാപ്രത്യക്ഷമാണോ? ഒരിക്കലും ബാധിക്കാത്ത പ്രത്യക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം കൂടെ സംഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറുണ്ട്. സംഗതി ഇങ്ങനെയാണ്, ആത്മാവ് പ്രത്യക്ഷമാണ്, ഈശ്വരൻ പ്രത്യക്ഷമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറ്, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് മായ, അജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ എന്തോ ഒന്നുകൂടിയുണ്ട്. അതെന്താണ് ആ ഉണ്ടെന്ന് പറയുന്നത്? എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള തോന്നൽ. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ ഇവിടെ അജ്ഞാനമില്ല, മായയില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും, രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും വീണ്ടും സംശയം വരുന്നു. ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്? അതുപോലെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു സംശയം വരുന്നു. ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സ്വാമി ഇവിടെ കുഴപ്പം? ഇത് തന്നെ മായ. ഈ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് തന്നെ മായ. ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ യാതും യാതൊന്നും തന്നെ. വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം വേണം. വീണ്ടും മുമ്പിൽ കണ്ണാടി വേണം. ശാസ്ത്രവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു. അല്ല, ഇവിടെ ഒന്നുമില്ല എന്ന പ്രശ്നം തീർന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ചോദ്യമില്ല, ഉത്തരമില്ല. അല്ല, വീണ്ടും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ മായയായി. ഇവിടെ അത് വ്യക്തമായി പറയുകയാണ്. അപരോക്ഷത്വച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി. പ്രത്യേകാത്മ ജ്ഞാനം അത് അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്. ആത്മാവ് മാത്രമേ പ്രത്യക്ഷമായിട്ടുള്ളൂ എന്നാണ്. മറ്റൊന്നും ഇവിടെ പ്രത്യക്ഷമല്ല എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു. എന്താണ്? നച്ച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസിതവ്യം ഇതി. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ മുമ്പിൽ പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ അധ്യസിക്കാൻ കഴിയത്തുള്ളൂ, ആരോപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതും ശരിയല്ല എന്നാണ്. പ്രത്യക്ഷമായ ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ ആരോപിക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. നച്ച അയം അസ്ഥി നിയമ. അയം നിയമ നാസ്തി, അങ്ങനെ ഒരു നിയമമില്ല. ന അസ്ഥി, ഇല്ല എന്നാണ്. എന്ത് നിയമം? പുരോവസ്ഥിതെ ഏവ വിഷയേ, മുമ്പിൽ അവസ്ഥിതമായിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന വിഷയേ, വിഷയത്തിൽ വിഷയാന്തരം മറ്റൊരു വിഷയത്തെ അധ്യസിതവ്യം, അധ്യസിക്കേണ്ടതാണ്, അധ്യസിക്കത്തുള്ളൂ എന്ന് ഇതി നിയമ നാസ്തി, എന്നൊരു നിയമമില്ല. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിൽ മാത്രമേ മറ്റൊരു വിഷയത്തെ അധ്യസിക്കത്തുള്ളൂ എന്ന് നിയമമില്ല എന്നാണ്. എന്തുകൊണ്ട്? അപ്രത്യക്ഷേ അപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി. അതിനൊരു ഉദാഹരണം പറയുന്നു. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന പുരഹ അവസ്ഥിത, മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന വിഷയേ, വിഷയത്തിൽ വിഷയാന്തരം അന്യവിഷയം അധ്യസ്യതവ്യം, അധ്യസിക്കത്തുള്ളൂ ഇതി നിയമ നാസ്തി, എന്ന് നിയമം ഇല്ല. അങ്ങനെ ഒരു നിയമം ഇല്ല. എന്തുകൊണ്ട്? അപ്രത്യക്ഷേപി ഹി ആകാശേ, ആകാശം അപ്രത്യക്ഷമാണെങ്കിലും. ആകാശം എന്ന് പറയുന്നത് എന്തിനെയാണ്? ആകാശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മൾ മേളിലോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, മേളിൽ കാണുന്നതാണ് ആകാശം എന്നാണ് നമ്മുടെ ധാരണ. ആകാശം എന്ന് പറയുന്നത് മേളിൽ കാണുന്നതല്ല, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും മേഘവും ഇടിയും മിന്നലും എല്ലാം ഉള്ള ഒരു സ്ഥലമല്ല ആകാശം എന്ന് പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് ഇടം, അവകാശം എന്നാണ് ആകാശ ശബ്ദത്തിന്റെ അർത്ഥം. അവകാശം എന്ന് വെച്ചാൽ ഇടം, ഇടം എന്ന് പറഞ്ഞാൽ സ്പേസ്. എവിടെയാണോ ഇടമുള്ളത് അത് ആകാശം. അങ്ങനെ ചിന്തിക്കുന്നു ആകാശത്തെ കുറിച്ച്, നമ്മൾ ധരിച്ചിരിക്കുന്ന ആകാശം. ഇടം എവിടെയുണ്ടോ അത് ആകാശമായി. ഇടം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവ വസ്തുവിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവ പ്രാപഞ്ചിക വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഒന്ന്. ഒരു സൂചി നമ്മൾ എടുത്തു വെച്ചാൽ അതിരിക്കുന്നത് ആകാശത്തിലാണ്, പർവ്വതങ്ങൾ ഇരിക്കുന്ന ആകാശത്തിലാണ്, ഈ ഭൂമി ഇരിക്കുന്നത് ആകാശത്തിലാണ്, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ, ദൃശ്യ അദൃശ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഇടം സ്പേസ്, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഈ കാണുന്ന ആകാശത്തിനും അപ്പുറമാണ് ആകാശം, ഞാനിരിക്കുന്നതും ആകാശത്തിലാണ്. ആ ആകാശം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ഉൾക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഈ ശരീരത്തിന്റെ ഉള്ളിലും ഈ ശരീരത്തിന്റെ പുറമേയും ആകാശമാണ്. ഈ ഒരു രോമത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതും ആകാശമാണ്. അങ്ങനെ സർവവ്യാപകമായിരിക്കുന്ന, സർവത്തിന് ഇടം കൊടുത്ത് ധരിക്കുന്ന ഒന്നാണ് ആകാശം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഞാൻ ഇരിക്കുന്ന ആ സ്ഥലം അതാണ് ആകാശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആകാശം പ്രത്യക്ഷമല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഒരു വസ്തു പ്രത്യക്ഷമാകണമെങ്കിൽ, ഒരു പദാർത്ഥം, അതിന് നിറം വേണം, അല്ലെങ്കിൽ അത് സ്വയം നിറമായിരിക്കണം, എന്നാലേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. അതിനൊരു ആകൃതി വേണം, നിറം വേണം, ഇതെല്ലാം ഉണ്ടായാലേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. ആകാശത്തിന് നിറമില്ല. ഈ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ സ്പേസ്, ഈ ഇട, അത് വെളുത്തതാണോ ചുവന്നതാണോ കറുത്തതാണോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു വെളുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രകാശത്തിന്റെ വെളുപ്പാണ്, ആകാശത്തിന്റെ വെളുപ്പല്ല. പ്രകാശത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത് ആകാശമാണ്. അതുകൊണ്ട് നമ്മൾ ആകാശം എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ നമ്മൾ ധരിക്കുന്ന എന്തിനാണ്? പ്രകാശത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. ഇരുട്ടത്ത് നോക്കി ആകാശത്തെ കാണുന്നില്ല, വെളിച്ചത്ത് നോക്കിയാൽ ആകാശം കാണും. എന്തുകൊണ്ട്? വെളിച്ചത്ത് നോക്കിയാൽ കാണുന്നത് ആകാശത്തെയല്ല, വെളിച്ചത്തെയാണ്. സൂര്യന്റെ പ്രകാശം ഈ പറയുന്ന സ്പേസിൽ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ കണ്ടിട്ട് നമ്മൾ ആകാശം ഒന്ന് ധരിക്കുകയാണ്. അതുകൊണ്ട് ആകാശം നമുക്ക് പ്രത്യക്ഷമല്ല. വെളുത്തത് കാണുന്നത് ആകാശമല്ല, പ്രകാശമാണ്. പ്രകാശത്തെയല്ല അവിടെ ആകാശം എന്ന് പറയുന്നത്, പ്രകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്ന്, പ്രകാശത്തിന് ഇടം കൊടുക്കുന്ന ആ ഇടം അതാണ്. അതിനെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അത് കാണാൻ പറ്റുന്നില്ല എന്നാണ്. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി അതിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകാശം അപ്രത്യക്ഷമാണ് എന്നാണ്. അപ്രത്യക്ഷമായിരിക്കുന്ന ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലാഹ ആകാശേ അപ്രത്യക്ഷേ അപി. ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലാഹ, ബാലൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ, കുട്ടികളെന്നുള്ള അർത്ഥമല്ല, ചിന്തിക്കാത്തവർ, അവിവേകികൾ എന്നുള്ള അർത്ഥത്തിലാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലന്മാർക്ക്, കുട്ടികൾക്ക് എന്താണ് ധർമ്മ അധർമ്മ വിവേകമില്ല, അതായത് തെറ്റും ശരി അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവരെ, കുട്ടികളെ നമ്മൾ അവിവേകികളെ കുട്ടികളോട് ഉപമിക്കുന്നു. അപ്പൊ സാധാരണ മനുഷ്യരെ നിർത്തും ഇവിടെ ബാലന്മാരെന്ന് പറഞ്ഞാൽ. അവിവേകികൾ, പാമരന്മാർ, ചിന്തിക്കാത്തവർ എന്ത് ചെയ്യുന്നു? തല മലിനതാദി. തലം എന്ന് വെച്ചാൽ പ്രതലം. മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആകാശം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഒരു പ്രതലത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയൊരു വാർപ്പെടുത്ത് കമഴ്ത്തിയതുപോലെ മേലോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു തലം കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എന്താണ്? ആ സ്ഥലം, അവിടെ സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു എന്നൊക്കെ സാധാരണ മനുഷ്യൻ സങ്കല്പിക്കുന്നു. കാരണം സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതിനുള്ള ഒരു അർദ്ധവൃത്താകാരത്തിലുള്ള ഒരു സ്ഥലം നമ്മൾ മേൽ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല, അനന്തമായ ഒരിടമാണ്, ശൂന്യതയാണ്. പക്ഷെ അവിടെയും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് അവിടെ ഒരു തലത്തെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അവിടെ ഒരു തലമില്ല, ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതലം ഉള്ളതായി നമ്മൾ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ അന്തരീക്ഷം പൊടിപടലം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ആകാശത്തിൽ പൊടി എന്ന് പറയുന്നു. ആകാശത്തിൽ പൊടി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, കൽപ്പിക്കുന്നു. ആകാശത്തിൽ നീല നിറമെന്ന് കൽപ്പിക്കുന്നു. ഇതൊന്നും ആകാശത്തിന്റേതല്ല, ഇതെല്ലാം ഈ ഈ നിൽക്കുന്ന സ്പേസിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളുടേതായിരിക്കും നമ്മൾ പറയുന്നതല്ല. നീല നിറമെന്ന് പറയുന്ന ഒരിക്കലും ആകാശത്തിന്റേതല്ല. ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശത്തിന്റെയോ പ്രകാശ തരംഗങ്ങളുടെയോ അല്ലെങ്കിൽ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന മറ്റ് സൂക്ഷ്മ കണികകൾ ഭൗതിക പദാർത്ഥങ്ങളുടെയോ ആയിരിക്കും ഈ നിറങ്ങളെന്ന് പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപരഹിതമായ നിറമില്ലാത്ത ആകാശത്തിന്റേതാണെന്ന് നമ്മൾ കൽപ്പിക്കുന്നു എന്നാണ്. ആകാശത്തിൽ കാണുന്ന നീലനിറം ആകാശത്തിന്റേതല്ല ഒരിക്കൽ. അവിടെയുള്ള സൂക്ഷ്മ തന്മാത്രകളിൽ പ്രകാശം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്, പക്ഷെ അതിന് ആകാശത്തിന്റേതാണെന്ന് നമ്മൾ ധരിച്ചു പോകും. അതുകൊണ്ട് പറയുന്നത് എന്ത്? വാസ്തവത്തിൽ ആകാശം അപ്രത്യക്ഷമാണ്, എന്നാലും ഈ നിറവും മറ്റും കണ്ടിട്ട് അത് ആകാശത്തിന്റേതാണെന്ന് കരുതിയും ആകാശം പ്രത്യക്ഷമാണെന്ന് കരുതുകയും ചെയ്യുന്നു. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ആകാശത്തിനും എന്ത് ചെയ്യുന്നു? നമുക്ക് ഭ്രമമുണ്ടാകുന്നു. ആകാശത്തിന് നിറമുണ്ട്, ആകാശത്തിന് അഴുക്കുണ്ട്, ആകാശത്തിൽ ചന്ദ്രൻ ഇരിക്കുന്നു, സൂര്യൻ ഇരിക്കുന്നു, ആകാശത്തിൽ മേഘം നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നു. മേഘം ആകാശത്തിന്റേതല്ല, പക്ഷെ മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നിടത്ത് ഭ്രമമാണ്. മേഘം ഒരിക്കലും ആകാശത്തിന്റേതല്ല. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോന്നും അവിടെ ആരോപിക്കുന്നു. മറ്റുള്ള വസ്തുക്കളുടെ എല്ലാം സംസർഗത്തെ, താതാത്മ്യത്തെ നമ്മൾ ആകാശത്തോട് ആരോപിച്ചിട്ട് ആകാശത്തിൽ അതെല്ലാം ഉണ്ടെന്ന് ബാലന്മാർ കൽപ്പിക്കുന്നു, അവിവേകികൾ കൽപ്പിക്കുന്നു എന്നാണ്. ആകാശം പ്രത്യക്ഷമല്ല. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ഒരു വസ്തുവിനും അധ്യാസം സംഭവിക്കാം എന്നാണ്. ആദ്യം ആത്മാവ് പ്രത്യക്ഷമാണ്, അതുകൊണ്ട് അവിടെ അധ്യാസം സംഭവിക്കുന്നതിന് ദോഷമില്ല എന്ന് പറഞ്ഞു. ഇനി പ്രത്യക്ഷമല്ല എന്ന് പറയുകയാണെങ്കിലും എന്നാണ്, ആത്മാവ് പ്രത്യക്ഷമല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ട്. നൈയായികന്മാരും മറ്റും ആത്മാവിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നുണ്ട്. അവരെ കൂടി സമാധാനപ്പെടുത്താൻ വേണ്ടി പറയാണ്, അധ്യാസം സംഭവിക്കുന്നതിന് അധിഷ്ഠാനം പ്രത്യക്ഷമാകണമെന്നില്ല എന്നാണ്. ആകാശം പ്രത്യക്ഷമല്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞെങ്കിലും ആകാശം പ്രത്യക്ഷമാണ് എന്നും അദ്വൈതത്തിൽ അഭിപ്രായമുണ്ട്. ആകാശം പ്രത്യക്ഷമാണെന്ന് വാദിക്കുന്ന അദ്വൈതികളുമുണ്ട്. സർവജ്ഞാത്മമിനി ബ്രഹ്മസൂത്രത്തിന്റെ ആശയത്തെ ഒരു ഗ്രന്ഥമായി എഴുതിയ ആളാണ് സർവജ്ഞാത്മമിനി. സംക്ഷേപ ശാരീരികം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ ആകാശം പ്രത്യക്ഷമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആകാശവും പ്രത്യക്ഷമാകാമെന്നുള്ളതാണ്. ആലോകം, അതായത് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ആകാശം പ്രത്യക്ഷമാകുന്നു. അത് സാക്ഷിഭാസ്യമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നൊരു പക്ഷമാണ്. അതിന് മധുസൂദന സരസ്വതി അദ്വൈത സിദ്ധിയും മറ്റും എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതി അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാനത്തിൽ അതിനെ സമർത്ഥിക്കുന്നുണ്ട്, ആകാശം പ്രത്യക്ഷമാണ്. ആകാശം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാലും അദ്വൈത സിദ്ധാന്തത്തിന് ഭംഗമില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പ്രത്യക്ഷം അധിഷ്ഠാനം പ്രത്യക്ഷമാകുന്നിടത്ത് തന്നെയാണ് സർവ്വ ആരോപങ്ങളും നടക്കുന്നത്, സർവ്വഭ്രമവും നടക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഏത് അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതിനെയും സമർത്ഥിക്കുന്നതിനും നിഷേധിക്കുന്നതിനും പ്രയാസമുള്ള കാര്യമല്ല. ബ്രഹ്മസൂത്രത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ പഠിക്കും, ഭാഷ്യകാരൻ തന്നെ പറയും, ഈ ലോകത്തിൽ എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ, അതായത് പരിണാമവാദം. ഇപ്പൊ നമ്മൾ പറയുന്നത് വിവർത്തവാദമാണ്, വിവർത്ത ചിന്തയാണ്. ഇനി പരിണാമവാദമോ ആരംഭവാദമോ ഇങ്ങനെയുള്ള ഏതെല്ലാം ചിന്തകളുണ്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് അദ്വൈതത്തിൽ അന്തർഭവിപ്പിക്കുന്നതിന് യാതൊരു പ്രയാസമുണ്ട്. ഇതിനെല്ലാം അംഗീകരിച്ചാലും അദ്വൈതത്തിന് യാതൊരു ഹാനി സംഭവിക്കത്തില്ലെന്നാണ്. എല്ലാ വാദങ്ങളെയും സ്വീകരിക്കാം. സാംഖ്യന്മാർ പറയുന്ന പരിണാമവാദത്തെയോ നൈയായികന്മാർ പറയുന്ന ആരംഭവാദത്തെയോ, ഇനി ബൗദ്ധന്മാരിൽ തന്നെ ശൂന്യവാദികളും ക്ഷണിക വിജ്ഞാനവാദികളും പറയുന്ന ഓരോരോ സിദ്ധാന്തങ്ങളെയോ, ഏത് സിദ്ധാന്തങ്ങൾ സ്വീകരിച്ചാലും ദ്വൈതത്തെയോ വിശിഷ്ടാദ്വൈതത്തെയോ ഏത് സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും അദ്വൈത ചിന്തയ്ക്ക് യാതൊരു ഹാനിയും വരുന്നില്ല എന്നാണ്. അതിനെല്ലാം അദ്വൈതത്തിൽ സമാവേശിപ്പിക്കാൻ കഴിയും. അദ്വൈത ചിന്തയ്ക്ക് അടിസ്ഥാനപരമായ യാതൊരു കോട്ടവും തട്ടാതെ എന്നാണ്. അതുകൊണ്ട് എല്ലാ സിദ്ധാന്തങ്ങളെയും അംഗീകരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ തന്നെ ഈ ബ്രഹ്മസൂത്ര ഭാഷയത്തിൽ ഒരിടത്ത് പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇനി ആകാശം പ്രത്യക്ഷമാണ് എന്ന് സ്വീകരിച്ചാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് എല്ലാ ചിന്തകളെയും സമന്വയിപ്പിക്കത്തക്ക തരത്തിൽ ഈ അദ്വൈത ചിന്ത അത്രമാത്രം വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും പറയും. ഏത് രീതിയിലായാലും പറയാം, പറയുന്നു, അപ്രത്യക്ഷമാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും ആകാശം അതിൽ ഭ്രമം സംഭവിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് അപ്രത്യക്ഷമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ അധ്യാസം സംഭവിക്കാം, ദോഷമൊന്നുമില്ല എന്നാണ്. ഏവം പറയുന്നു, അപ്രത്യക്ഷേഭി ഹി ആകാശേ, ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലാഹ അവിവേകിനഹ അവിവേകികൾ തല മലിനതാദി അൽസ്യസന്ധി, തലം മലിനത പ്രതലത മാലിന്യം ഇതിലെല്ലാം അവിടെ ആരോപിക്കുന്നു. ഏവം ഇപ്രകാരം അവിരുദ്ധ പ്രത്യേകാത്മനി അപി അനാത്മ അധ്യാസ. അതുകൊണ്ട് എന്താണ് അവിരുദ്ധ? യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അനുഭവം കൊണ്ടോ വ്യവഹാരം കൊണ്ടോ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. എന്താണ് പ്രത്യേകാത്മനി അനാത്മ അധ്യാസ? പ്രത്യേകാത്മാവിൽ അനാത്മാക്കളെ അധ്യസിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അതിൽ യാതൊരു വിരോധവും ആശങ്കിക്കേണ്ട സംശയിക്കേണ്ട യാതൊരു വിരോധവും അവിടെ ഇല്ല എന്നാണ് സ്പഷ്ടമായി പറയുകയാണ്. തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തേ. ഈ പറഞ്ഞതായ ഏവം ലക്ഷണം, ഈ പറഞ്ഞതായ ലക്ഷണത്തോടുകൂടിയ ഈ പറഞ്ഞ രൂപത്തോടുകൂടിയ അധ്യാസം, തം അധ്യാസം, ഈ അധ്യാസത്തെ പണ്ഡിതാഹ അറിവുള്ളവർ അവിദ്യ ഇതി മന്യന്തേ, അവിദ്യ എന്ന് കരുതുന്നു. അധ്യാസം സമം അവിദ്യ എന്ന് പറയുന്നു. അതും അദ്വൈതത്തിൽ രണ്ട് പക്ഷമുണ്ട്, രണ്ടു തരത്തിലുള്ള ചിന്തയുണ്ട്. അധ്യാസം തന്നെ അവിദ്യ എന്ന് പറയുന്ന ഒരു പക്ഷം, അധ്യാസം അവിദ്യ കാര്യമാണെന്ന് പറയുന്ന വേറൊരു പക്ഷം. രണ്ടു രീതിയിൽ സ്വീകരിക്കാം. വാർത്തികാരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അധ്യാസം തന്നെ അവിദ്യ, രണ്ടും രണ്ടല്ല എന്നാണ്. മറ്റ് വിവരണകാരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അധ്യാസ കാര്യമാണ് അവിദ്യ എന്നാണ്. രണ്ടു പക്ഷമുണ്ട്, രണ്ട് സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അദ്വൈത സിദ്ധാന്തത്തിന് ഹാനിയില്ല. അതെല്ലാം പ്രക്രിയാഭേദം എന്ന് പറയും. ഈ അധ്യാസത്തെ എന്ത് പറയുന്നു? അവിദ്യ എന്ന് കരുതുന്നു. തദ് വിവേകേന ച വസ്തുസ്വരൂപ അവധാരണം വിദ്യാമാഹു. അപ്പോൾ ആദ്യം അവിദ്യയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പൊ വിദ്യയെക്കുറിച്ച് പറയുകയാണ്. അത് ഈ ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. കാരണം നമുക്ക് വേണ്ടത് വിദ്യയാണ്, പക്ഷെ ആദ്യം വിദ്യയല്ല ഉപദേശിക്കുന്ന, അവിദ്യയാണ്. വേണ്ടത് ആദ്യം ഉപദേശിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി തരിക, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരിക. അതാണ് കാരണം നമുക്ക് പരിചയമുള്ളത് എന്താണ്? വിദ്യയല്ല, പിന്നെയോ അവിദ്യ. അതുകൊണ്ട് അവിദ്യയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. ആദ്യം വിദ്യയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ്സിലിരിക്കാൻ ആൾ കാണത്തില്ല. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തെക്കുറിച്ചാണ് ഇതുവരെ വിശദീകരിച്ചത്, അധ്യാസത്തെക്കുറിച്ച്. എന്തുകൊണ്ട് അത്രയും വിശദീകരിച്ചു? നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. അല്ല, വിദ്യയെക്കുറിച്ച് ആദ്യം പറഞ്ഞാൽ പറയുന്നത് നടപ്പില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. കാരണം നടപ്പുള്ള കാര്യം നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ കയ്യിലുണ്ടത്. നമ്മുടെ കയ്യിൽ ഇത്രയും വിലപ്പെട്ട കാര്യം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറയും. ഒരു ദിവസം വരും, പിറ്റേ ദിവസം വരത്തില്ല. നടപ്പില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയും. ഇത് അറിയാം. ഈ മനഃശാസ്ത്രം പരിചയമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇതുവരെ ഇത്രയും ദീർഘമായി വിശദീകരിച്ചത് മുഴുവൻ എന്തിനെ കുറിച്ചാണ്? അവിദ്യയെക്കുറിച്ചാണ് ആണ് പറയുന്നത്. ഇവിടെ എന്താണ്? തദ്വിവേകേന വസ്തുസ്വരൂപ അവധാരണം. തദ്വിവേകേന, അതിനെ വേർതിരിച്ച്, ആ വിദ്യയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച്, അനാത്മാവിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് വസ്തുസ്വരൂപ അവധാരണം, വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുക. ആത്മവസ്തു, താൻ ആത്മവസ്തുവാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാകുന്നു എന്ന് ഉള്ള അവധാരണം, നിശ്ചയം. വസ്തു എന്ന് പറയുന്നത് ഇവിടെ പരമാത്മവസ്തു. ആ പരമാത്മവസ്തുവിന്റെ നിശ്ചയം അതിനെ വിദ്യ ആകും, അതിനെ വിദ്യ എന്ന് പറയുന്നു. നിശ്ചയമാണ് വിദ്യ, നിശ്ചയാത്മികമായ അറിവ്, അതാണ് വിദ്യ. താൻ പരമാത്മാവ് തന്നെ, ആത്മവസ്തു തന്നെ എന്നുള്ള ആ നിശ്ചയം, അതാണ് വിദ്യ എന്ന് പറയുന്നു. അതിന് വിദ്യ എന്ന് പറയുന്നു എന്നാണ്. മറ്റത് അവിദ്യ എന്ന് പറയുന്നു. അതിന് മുമ്പ് വരുന്ന എല്ലാ അറിവുകളും അവിദ്യ. അവിദ്യ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ആദ്യം അവിദ്യയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം സമ്മതിക്കുന്നു. നമുക്ക് പിന്നീട് വിപ്രതിപത്തി വരുന്നത് വിദ്യയിലാണ്, കാരണം അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് അതിന് അവസാനം പറയുന്നു. അപ്പോൾ അവിദ്യയിലൂടെ സഞ്ചരിച്ച് വിദ്യയിൽ എത്തിച്ചേർന്ന് വിദ്യയെ അറിയുക, അതിന് വിദ്യ എന്ന് പറയുന്നു. ഇതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. വസ്തുസ്വരൂപ അവധാരണ, പരമാത്മവസ്തു സത്യമാണ്, അത് താനാണ് എന്നറിയുന്നു. സത്യമാണെന്ന് അറിഞ്ഞാലും പോരാ, ആത്മനിഷ്ഠമായി അതിനറിയുന്നു. ആ പരമാത്മവസ്തു താൻ തന്നെ എന്നറിയുന്നു. അതറിയുന്നതാണ് വിദ്യ എന്ന് പറയുന്നത്, അങ്ങനെ വിദ്യ എന്ന് പറയുന്നു. തത്ര ഏവം സതി, കാര്യം ഇങ്ങനെയിരിക്കെ, ഏവം സതി ഇപ്രകാരമായിരിക്കെ, തത്ര അസ്മിൻ വിഷയെ, അതായത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മ അനാത്മ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇങ്ങനെയായിരിക്കെ, അതായത് സത്യവും അനർത്ഥവും തമ്മിലുള്ള ഒരു മിഥുനീകരണം ഇവിടെ സംഭവിച്ചു. അത് നമ്മൾ അധ്യാസം, അതിന്റെ ഫലമായി അധ്യാസം ഉണ്ടായി. ആ അധ്യാസം ആണ്, ആ അധ്യാസമാണ് നമ്മളെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കിയിരിക്കെ, എത്ര യത് അധ്യാസ തത് കൃതേന ദോഷേണ ഗുണേന വാ അണുമാത്രേണാവി സ ന സമ്പദ്യതേ സമ്പദ്യതേ എന്ന് പറയാം. തത്രയും ശരി, ഇങ്ങനെ ഇരിക്കെ എത്ര ഇത് അധ്യാസം, അതായത് അധ്യാസത്തെ നമ്മൾ ഇപ്പൊ അംഗീകരിച്ചിരിക്കേ എന്നർത്ഥം. ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് അധ്യാസം ഒന്ന് ഉണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടു. അധ്യാസത്തിന് ആധാരമായി ആത്മവസ്തു ഉണ്ടെന്നുള്ളതും ബോധ്യപ്പെട്ടു. യദധ്യാസ എത്ര യദധ്യാസം, എവിടെയാണോ ഈ അധ്യാസം സംഭവിക്കുന്നത് പരമാത്മവസ്തുവിൽ, തത്കൃതേന ദോഷേണ ഗുണേനവാ, ഈ അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ദോഷമായിക്കൊള്ളട്ടെ ഗുണമായിക്കൊള്ളട്ടെ, അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ബന്ധനമായിക്കൊള്ളട്ടെ മുക്തി ആയിക്കൊള്ളട്ടെ എന്നർത്ഥം. അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്താണ്? ബന്ധനം. അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണം എന്താണ്? മുക്തി. ഇത് രണ്ടുമായിട്ടും എന്താണ്? അണുമാത്രേണാവി, അണു എന്ന് വെച്ചാൽ ലേശം, ലേശം പോലും സന സംബദ്ധതയെ, അതിന് ബന്ധമില്ല, ആത്മാവിന് യാതൊരു ബന്ധമില്ല എന്നുവെച്ചാൽ ആത്മാവിന് ബന്ധവുമായിട്ടും മോക്ഷവുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ബന്ധവും മോക്ഷവും രണ്ടും എന്താണ്? ഈ അധ്യാസ കാര്യമാണ്. അധ്യാസം കൊണ്ടാണ് ബന്ധം സംഭവിച്ചത്. ഈ അധ്യാസം സംഭവിച്ചത് കൊണ്ട് തന്നെ മോക്ഷവും സംഭവിക്കണം, സംഭവിച്ചേ തീരൂ. പക്ഷേ ഈ രണ്ടുമായിട്ടും ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നിത്യ മുക്തമാണത് എന്ന് പറയുന്നു. നിത്യമുക്തമാണ്. ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇനി വാസ്തവത്തിലൊരു മോക്ഷം സംഭവിക്കത്തുള്ളൂ. ബന്ധനം കല്പിതമാണെങ്കിൽ മോക്ഷവും കൽപ്പന മാത്രമാണ്. അതുകൊണ്ട് ഈ അധ്യാസം കൊണ്ടുള്ള എന്താണ് ഗുണവും ദോഷവുമായിട്ട്, അതുകൂടെ അത് പ്രധാനമായ ദോഷവും ഗുണവും, ഇതല്ലാതെ മറ്റ് ധാരാളം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നാണ്. ആ ഗുണദോഷങ്ങൾ എന്ന് പറയുന്നത് ധർമാധർമ്മങ്ങളാണ്, അതായത് പുണ്യപാപങ്ങളാണ്. ഈ അധ്യാസം കൊണ്ടുവരുന്ന ഗുണമാണ് പുണ്യം, ഈ അധ്യാസം കൊണ്ടുവരുന്ന ദോഷമാണ് പാപം. ഈ പുണ്യപാപങ്ങളുമായിട്ടും ബന്ധമോക്ഷങ്ങളുമായിട്ടും എന്താണ് ഈ ആത്മാവിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അത് അസംഗമാണ്, അത് നിത്യശുദ്ധമാണ്, നിത്യ മുക്തമാണ്, അത് നിത്യബുദ്ധമാണ്, അത് അവികാരിയാണ്, അത് അസംഗമാണ് എന്നാൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇതെല്ലാം അധ്യാസ കാര്യങ്ങളാണ് എന്നർത്ഥം. എന്നാൽ പിന്നെ മുക്തി ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിടട്ടോ എന്ന് ചോദിക്കരുത്. കാരണം ഇപ്പം നമ്മൾ ഗുണത്തിലോ ദോഷത്തിലോ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കണം. കാര്യമൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷെ നമ്മൾ നിൽക്കുന്ന എവിടെ? അധ്യാസം കൊണ്ടുള്ള ഗുണത്തിലാണോ അതേ ദോഷത്തിലാണോ? അപ്പൊ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പുണ്യത്തിലാണോ അതേ പാപത്തിലാണോ? ഗുണത്തിലാണോ അത് ദോഷത്തിലാണോ? ബന്ധത്തിലാണോ മുക്തിയിലാണോ? ഈ പറയുന്നത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. പിന്നെ അയാൾക്ക് വേറെ ആളുടെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കാനൊന്നുമില്ല. പിന്നെ അവിടെ ചോദ്യമില്ല എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരുന്നില്ല. മറ്റൊരാളോട് ബാഹ്യമായി ചോദിക്കുന്നില്ല, തന്റെ മനസ്സിനും ചോദ്യമില്ല. ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇതെല്ലാം ആവശ്യമാണെന്ന് വരുന്നു. വീണ്ടും ഇതെല്ലാം ആദ്യം മുതൽ വീണ്ടും എല്ലാം തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം വേണ്ടി വരുന്നു. ശാസ്ത്രം വേണം, ഗുരു വേണം, ഉപദേശം വേണം, സാധന വേണം, എല്ലാം ആവശ്യമായി വരുന്നു. അപ്പോൾ ഒന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷേ സത്യം ഇതാണെന്ന് ബോധിപ്പിക്കും. ശാസ്ത്രം ഇതാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പരമാർത്ഥം? ഇതാണ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? യഥേച്ഛസി തഥാ കുരു. പിന്നെ നിനക്കെന്താണോ ഇഷ്ടം അത് ചെയ്തോ. ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? തോന്നിയവാസം ചെയ്യാനല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ. എല്ലാ ഉപദേശവും കേട്ടിട്ട് പിന്നെ വിവരക്കേട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇഷ്ടം എന്ന് പറയുന്നത്. ഇതുവരെ ഉപദേശിച്ചതിൽ നിന്ന് എന്ത് ബോധമാണ് ഉണ്ടായത് അതനുസരിച്ച് ഇഷ്ടം എന്താണെന്ന് തീരുമാനിക്കണം. ആത്മശ്രേയസ്സിന് ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്തോ അതാണ് ഇഷ്ടം, അത് ചെയ്യാനാ പറയുന്നു. അല്ല ഇഷ്ടം പോലെ ചെയ്തോളാൻ വേണ്ടിയല്ല അവസാനം ഉപദേശിക്കുന്നു. അതുവരെ കേട്ടോന്നും മനസ്സിലായെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്രേയസ്കരമായിട്ടുള്ള ഏതോ അതാണ് ഇഷ്ടം. ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്താണോ, ആത്മമംഗളത്തിന് ഉതകുന്നത് എന്താണോ അതാണ് ഇഷ്ടം. ആ ഇഷ്ടത്തെ ചെയ്യാനാണ്. ആ ഇഷ്ടം എന്താണെന്ന് അതുവരെയുള്ള ഉപദേശത്തിൽ നിന്നും മനസ്സിലാകും. അപ്പൊ തന്റെ ഇഷ്ടം എന്താണെന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനിഷ്ടമാകും. അപ്പോ ഇഷ്ടം ചെയ്യാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അനിഷ്ടം ചെയ്യുകയല്ല വേണ്ടത്, അനിഷ്ടത്തെ അല്ല ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആശ്രമം എന്നെല്ലാം പറയുന്നത് എന്താണ് എന്ന് പറയുന്നത്, പുണ്യ ആർജനത്തിന് ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനുള്ള ഒരു ഉപാധിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ദുഷ്കർമ്മമായിരിക്കും. പിന്നെ മനുഷ്യന് ഒന്നുകിൽ നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ചീത്ത ചെയ്യണം, കാരണം അവന് വാസനയാണ്. വാസന എന്ന് പറയുന്നത് മനുഷ്യനെ കർമ്മത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഒന്ന് അദൃഷ്ടം മറ്റൊന്ന് വാസന. വാസന ചെയ്യുന്ന വാസനയാണ് വീണ്ടും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അദൃഷ്ടം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, പുണ്യവും പാപവും. പുണ്യം എന്ന് പറയുന്നത് സുഖത്തെ നൽകുന്നു, പാപം എന്ന് പറയുന്നത് ദുഃഖത്തെ നൽകുന്നു. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് പുണ്യപാപങ്ങളുടെ ഫലത്തെ, സുഖത്തെയും ദുഃഖത്തെയും അനുഭവിച്ചുകൊണ്ട്, അദൃഷ്ടഫലത്തെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, പുണ്യവും പാപവും. അപ്പോൾ ആ കർമ്മത്തിൽ തന്നെ ഉണ്ടായ മറ്റൊന്നാണ് വാസന. ആ വാസന എന്ത് ചെയ്യുന്നു, പുതിയ കർമ്മത്തെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിനാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രേരിപ്പിക്കുമ്പോൾ സത്കർമ്മം ചെയ്യണം. അപ്പം മഹാഗുരുവിന്റെ പാദസേവ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്കർമ്മം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുണ്യത്തെ ആർജിക്കുന്നു, അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ മാത്രമേ ഈ പറയുന്ന ആശയങ്ങൾ ഉള്ളിൽ പ്രകാശിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം ഒരു ബാഹ്യജ്ഞാനം, അതൊരു ബാഹ്യജ്ഞാനമായിട്ട് നിൽക്കും. ആന്തരികമായ അനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ ആന്തരികമായ ശുദ്ധി കൈവരിക്കും. ആന്തരികമായ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ആകുന്നതാണ് അന്ധകരണത്തിന്റെ ശുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ ഇത് സ്ഫുരിക്കാതിരിക്കുന്നത്, ഈ ബോധം സ്വാനുഭവമായി വരാതിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഗുരുസേവ. അപ്പൊ ആ ഗുരുസേവ ചെയ്യുന്നെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ കേട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് വിചാരിച്ചാലും ആശ്രമം ഒന്നും വിട്ടുകളയരുത്, മുക്തനായിരുന്നും ആരും ഭ്രമിച്ചു കളയരുത്, അതെല്ലാം അധ്യാസമാണ് എന്ന് ധരിച്ചോളും. പെട്ടെന്ന് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിൽ കിടന്നു. അത് ഇതുമായിട്ട് ബന്ധമില്ല, ഇത് വ്യക്തിയുടെ പാകത അനുസരിച്ച് ഇതിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു, വ്യക്തമായ ഒരു ലക്ഷ്യബോധം തരുന്നതാണ് ശാസ്ത്രം ചെയ്യുന്നത്. വ്യക്തമായ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇതാണ്, ഇതിന്റെ പരമമായ അവസ്ഥ ഇതാണ്. നിനക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിനക്ക് ഈ നിമിഷം എത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരിക്ക് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. അധികാരിയാണെങ്കിൽ ഫലം ഉടനെ, അധികാരി അല്ല എന്നുണ്ടെങ്കിൽ ഫലം താമസിക്കും. നമ്മൾ പറയുന്നു ഈ ആത്മാവിനെന്താണ് ലേശം പോലും ഈ ഗുണദോഷങ്ങൾ ഈ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. നമ്മുടെ വാസനയ്ക്കനുസരിച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, പുണ്യഭാവങ്ങൾക്കനുസരിച്ച് ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഈ ആത്മാവിനെ ലേശം പോലും സ്പർശിക്കുന്നില്ല, അത് നിത്യശുദ്ധമായി തന്നെ ഇരിക്കുന്നു. തത്രൈവം സതി എത്ര ഏത് അധ്യാസ തത്കൃതേന ദോഷേണ ഗുണേന വാ. അധ്യാസം കൊണ്ടുള്ള ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ അണുമാത്രേണാമി ലേശം പോലും സനസംബദ്ധത ഈ ആത്മാവ് ബന്ധിക്കപ്പെടുന്നില്ല, സ്പർശിക്കപ്പെടുന്നില്ല. ആത്മാവിന് യാതൊരു തരത്തിലുള്ള സ്പർശവും ഇല്ല. അപ്പൊ ഈ തത്വം മനസ്സിലാക്കിയുമ്പോൾ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ തത്വത്തിന്റെ സാക്ഷാത്കാരമാണ്. അതിന് അനുസരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അതാണ് പിന്നീട് സാധന എന്ന് പറയുന്നതാണ്, ഈ ഇഷ്ടത്തെ സാധിക്കുന്നതിനുള്ള മാർഗം. അപ്പൊ ശാസ്ത്രം അതാണ് ഉപദേശിക്കുന്നത്, യഥേച്ഛസി തഥാ ഗുരു, നിന്റെ ഇഷ്ടമെന്തോ അത് നിർവഹിക്കാൻ വേണ്ടി ഇനി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഉപദേശത്തെ സമാപിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ഇനി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതെ, അതായത് ഇന്ദ്രിയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു എന്നല്ല പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് സഞ്ചരിക്കുന്നില്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് വിഷയദേശത്ത് പോയി ദൂരദേശത്ത് പോയി അതിനെ ഗ്രഹിക്കുന്നു, ചക്ഷുരിന്ദ്രിയം. ആവശ്യം ത്വഗിന്ദ്രിയം ഉഷ്ണം ശീതം അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് ദൂരെ പോകേണ്ട ആവശ്യമുണ്ട്. ഈ ത്വക്കുമായിട്ട് സ്പർശം ഉണ്ടാകുന്നതിനെ അത് ഗ്രഹിക്കുന്നുള്ളൂ, അപ്പോൾ അത് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. ചക്ഷുരിന്ദ്രിയം പോലെ ചക്ഷുരിന്ദ്രിയം സൂര്യമണ്ഡലത്തിൽ പോയി സൂര്യനെ ഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷെ ത്വഗിന്ദ്രിയത്തിന് അങ്ങനെ പോകേണ്ട കാര്യം ഇല്ല. രസനേന്ദ്രിയം എന്ന് പറയുന്ന രസത്തെ അറിയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയത്തിൽ പോയി രസത്തെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിരിക്കുന്ന സാധനത്തിന്റെ രസത്തെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അറിഞ്ഞനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായാലും. ഭക്ഷണം എന്ന് പറയുന്നത് ആർക്കും കഴിക്കാൻ വയ്യാതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം നമ്മൾ തന്നെ കഴിച്ചു തീർത്തന്നെ, പുറമെ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയം ഉണ്ടാക്കുന്നത് നമ്മളിവിടെയാണല്ലോ, ഉടനെ അവിടെ പോയി അടുക്കളയിൽ പോയി അതിനെ ഗ്രഹിച്ച് അതിന്റെ രസത്തെ അറിയും. പിന്നെ രസമില്ലാത്തതായി കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല. അപ്പൊ അങ്ങനെയില്ല, ഇന്ദ്രിയങ്ങൾ എല്ലാം ബാഹ്യ ദേശത്തേക്ക് പോകുന്നില്ല. ചിലത് ഈ ഗോളകവുമായിട്ട് സ്പർശം സംബന്ധത്തിൽ വരുന്ന വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. പക്ഷേ ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്തിലേക്ക് പോകുന്നു, ശ്രവണേന്ദ്രിയവും ബാഹ്യദേശത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അദ്വൈത മതമനുസരിച്ച്. നൈയായികന്മാരും മറ്റും വസീകരിക്കുന്നു, അവർ ശ്രവണേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല, ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മനസ്സിന് സങ്കല്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ക്ഷണം കൊണ്ട് സ്വർഗത്ത് പോയി വരുന്നു, അവിടെ നിന്ന് ഇന്ദ്രിയങ്ങൾ പോകേണ്ട കാര്യമില്ല. സങ്കല്പത്തിന് സഞ്ചരിക്കുന്നതിന് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. അത് ഏത് ലോകത്തിനും എവിടെയും പോകും, അതിന്റെ ആവശ്യമില്ല. ഇത് ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അന്ധകരണത്തിൽ അന്ധകരണം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അദ്വൈതം തന്നെ അതിന് ദോഷം. സുഷുപ്തിയെ കുറിച്ചാണ് വീണ്ടും ചോദിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സുഷുപ്തി എന്ന് പറയുന്നത് നിരപേക്ഷമായൊരു തലം, ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സാപേക്ഷമായ തലം. സാപേക്ഷം എന്ന് പറയുമ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ദ്വന്ദ്വ അനുഭവങ്ങൾ ഉണ്ടാകുകയും അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആ അനുഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം. സുഷുപ്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് സുഷുപ്തിയെ കുറിച്ചുള്ള വിവാദങ്ങൾ, ഉണ്ടോ ഇല്ല എന്നുള്ള വിവാദങ്ങൾ അർത്ഥശൂന്യമാണ്. എന്നാലും നമ്മുടെ മനസ്സിൽ ഈ സുഷുപ്തിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അതൊരിക്കലും തീരാത്ത സംശയങ്ങളാണ്. ഈ സംശയങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കേണ്ടതാണ്. അതിന്ന് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ പ്രജ്ഞാനാനന്ദ സ്വാമിജി അതെല്ലാം പരിഹരിക്കും. നിങ്ങൾ ആ സംശയങ്ങളെല്ലാം സ്വാമിയോട് ചോദിക്കുക. അപ്പോൾ സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ടോ, സുഷുപ്തിയിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടോ, അപ്പോൾ ആ എന്റെ ജോലി അപ്പോൾ അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ ആ വിഷയം ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. തീരുമാനത്തിലെത്താൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ചർച്ച എന്തായാലും